الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. سنهم الله സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ സഹോദരങ്ങളെയും ആയാത്ത് ദർസെ ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ക്ഷേമത്തിനായി, മാനസികവും ശാരീരികവുമായ സൗഖ്യത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നാം സൂറത്തു ആലി ഇമ്രാനിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 49 വരെയുള്ള ആയത്തുകളുടെ ആശയം നാം മനസ്സിലാക്കി. അവസാന ഭാഗത്ത് ഈസ അലൈഹിസ്സലാമിനെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈസ അലൈഹിസ്സലാം ദൈവമല്ല, ദൈവപുത്രനുമല്ല എന്ന് അള്ളാഹു തആല സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ആരാണ്? ദൈവദൂതനായ മനുഷ്യപുത്രനാണ് ഈസ അലൈഹിസ്സലാം. എന്നാൽ ആ ദൈവദൂതന്റെ ജനനത്തിന് ചില സവിശേഷതകളുണ്ട്, അത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടണം. ഈസ അലൈഹിസ്സലാമിന്റെ ചില വിശേഷണങ്ങളാണ് തുടർന്ന് മനസ്സിലാക്കുന്നത്. ഈസ അലൈഹിസ്സലാം വജീഹം ഫി ദുനിയാവൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അന്തസ്സാർന്നവനാണ്. ദൈവദാസന്മാരിൽ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവനാണ്. തൊട്ടിലിൽ സംസാരിക്കും, മധ്യവയസ്സിലും സംസാരിക്കും. വേദവും തത്വജ്ഞാനവും തൗറയും ഇഞ്ചീലും അള്ളാഹു തആല ഈസ അലൈഹിസ്സലാമിനെ പഠിപ്പിക്കും. ഇസ്രയേൽ വംശത്തിലേക്കുള്ള ദൈവദൂതനാണ് ഈസ അലൈഹിസ്സലാം. അതേപോലെ ദൈവികമായ സവിശേഷമായ ദൃഷ്ടാന്തങ്ങളുമായാണ് ഈസ അലൈഹിസ്സലാം ആഗതനായത്. കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് ദൈവ ഹിതത്താൽ ഊതി പറത്തി. അതേപോലെ ജന്മന അന്ധനെയും പാണ്ഡുരോഗിയെയും സുഖപ്പെടുത്തി. മരിച്ചവരെ അള്ളാഹുവിന്റെ ഹിതത്താൽ ജീവിപ്പിച്ചു. മനുഷ്യർ തിന്നുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും എന്താണെന്ന് വെളിപ്പെടുത്തി. ഇങ്ങനെ ഈസ അലൈഹിസ്സലാമിന് അള്ളാഹു തആല നൽകിയ അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കിയത്. ഇനി നമുക്ക് അതിന്റെ തുടർച്ചയായി തന്നെ 50 മുതലുള്ള ആയത്തുകളുടെ ആശയങ്ങൾ മനസ്സിലാക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومصدقا لما بين يدي من التوراة ولأحل لكم بعض الذي حرم عليكم وجئتكم بآية من ربكم فاتقوا الله وأطيعون إن الله ربي وربكم فاعبدوه هذا صراط مستقيم فلما أحس عيسى منهم الكفر قال من أنصاري إلى الله قال الحواريون نحن أنصار الله آمنا بالله واشهد بأننا مسلمون صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വതആല ഈസ അലൈഹിസ്സലാമിന്റെ സവിശേഷമായ 7 പ്രത്യേകതകളാണ് കഴിഞ്ഞ സൂക്തങ്ങളിൽ എണ്ണി പറഞ്ഞത്. അതിൽ 49-ാമത്തെ സൂക്തം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈസ അലൈഹിസ്സലാം സ്വയം സംസാരിക്കുകയാണ്. എവിടെ മുതലാണ് അങ്ങനെ? അന്നീ ഖദ് ജിത്തുകും ബി ആയത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് ഞാൻ ആഗതനായിട്ടുള്ളത് എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. അഥവാ അള്ളാഹു തആല അവന്റെ സവിശേഷമായ നിശ്ചയത്താൽ ഈസ അലൈഹിസ്സലാമിന് നൽകിയ മുഇജിസത്തുകളാണ് തുടർന്ന് എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ എന്ന് നമുക്കറിയാം. അതിനെ തുടർന്ന് പടച്ച തമ്പുരാൻ പിന്നെ പറയുന്ന എന്താണ്? 50-ാമത്തെ ആയത്തില് പറയുന്നത് ഈസ അലിഹിസ്ലാമിന്റെ 3 ദൗത്യങ്ങളെ കുറിച്ചാണ്. ഈസ അലിഹിസ്ലാം ഈ ഭൂമിയിൽ നിർവഹിച്ച 3 ദൗത്യങ്ങൾ. അതോടൊപ്പം ഈസ അലിഹിസ്ലാം സമൂഹത്തിന് നൽകുന്ന 3 ആഹ്വാനങ്ങൾ അല്ലെങ്കിൽ 3 കൽപ്പനകൾ നമുക്ക് 50-51 ആയത്തുകളിൽ കാണാം. 50-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് വ മുസദ്ദിഖൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, വാവ് ചേർത്താണ്. നേരത്തെ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് പറയുകയാണല്ലോ വാവ് വരുമ്പോ. മുസദ്ദിഖ് എന്ന് പറയുമ്പോ സത്യപ്പെടുത്തുന്നവൻ എന്നാണ് ആശയം, അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുന്നവൻ, ഒരു ദൗത്യം സാക്ഷാത്കരിക്കുന്നവൻ, യാഥാർത്ഥ്യമാക്കുന്നവൻ എന്ന് പറയാം. വ മുസദ്ദിഖൻ, മുസദ്ദിഖായിട്ടുമാണ് ഞാൻ ആഗതനായിരിക്കുന്നത്. അപ്പോ അതിന്റെ പൂർവബന്ധം ഏത് വാചകവുമായിട്ടായിരിക്കും? അന്നി ഖദ് ജിത്തുകും, അല്ലേ? അന്നി ഖദ് ജിത്തുകും ബി ആയത്തി മിർ റബ്ബിക്കും എന്ന് വന്നില്ലേ, അതിൽ അന്നി ഖദ് ജിത്തുകും മുസദ്ദിഖൻ, ഞാൻ സത്യപ്പെടുത്തുന്നവനായിട്ട് കൂടിയാണ് നിങ്ങളിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് ഉദ്ദേശം. വ മുസദ്ദിഖൻ, എന്തിനാണ് ഈസ അലൈഹിസ്സലാം സത്യപ്പെടുത്തുന്നത്? ലിമ ബൈന യദയ്യ മിന തൗറ, ലിമ ഒന്നിനെ, ബൈന ഇടയിൽ, യദ യദ് കൈയാണ്, യദയ്യ ഇരു കൈകളാണ്, യദൈ യദയ്യ എന്റെ കൈകൾ, എന്റെ കൈകൾക്കിടയിലുള്ളത് എന്ന് പറയുമ്പോ കൈകൾ മുമ്പിലാണല്ലോ എപ്പോഴും. അപ്പൊ ലിമ ബൈന യദയ്യ, എനിക്ക് മുമ്പിലുള്ളതിനെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മിന തൗറ, തൗറയിൽ നിന്ന് എന്റെ മുമ്പിൽ ഇപ്പോൾ നിലവിലുള്ളതിനെ സത്യപ്പെടുത്തുന്നവനാണ് ഞാൻ. അപ്പൊ ഈസ അലിഹിസ്സലാം ഒരു വിചിത്രമായ ഒരു സാഹചര്യം ഈസ അലിഹിസ്ലാമിന്റെ ജനനത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി. പിതാവില്ലാതെയാണ് ജനനം. അതേസമയത്ത് ഈസ അലിഹിസ്ലാമിന്റെ ദൗത്യത്തിൽ അങ്ങനെയുള്ള അത്ഭുതങ്ങളില്ല എന്ന് പറഞ്ഞാൽ വിചിത്രമായ അവസ്ഥയില്ല. ഈസ അലിഹിസ്ലാം മറ്റ് ദൈവദൂതന്മാരെ പോലെ തന്നെ പടച്ച തമ്പുരാൻ നിശ്ചയിച്ച് അയച്ച ഒരു ദൈവദൂതനാണ്. അതിൽ വൈചിത്ര്യങ്ങളൊന്നുമില്ല. പ്രവാചക നിയോഗം എന്ന നിലക്ക് ഈസ അലിഹിസ്ലാം മറ്റ് പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തനല്ല എന്നർത്ഥം. ഓരോ പ്രവാചകന്മാർക്കും ഓരോ മുഅ്ജിസത്ത് നൽകപ്പെട്ടു. ആ നിലക്ക് ഈസ അലിഹിസ്ലാമിന് സവിശേഷമായ ചില മുഅ്ജിസത്തുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മറ്റ് പ്രവാചകന്മാരെ പോലെ തന്നെ ഈസ അലിഹിസ്ലാമും വേദപാഠങ്ങളെ നിലനിർത്തുവാൻ വേണ്ടി തന്നെയാണ് വന്നത്. അങ്ങനെ തന്നെയാണല്ലോ ഇസ്ലാമിന്റെ ആദർശം ഒന്നാണ് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. പൂർവ്വ പ്രവാചകന്മാരെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്, പൂർവ്വ വേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. ആ നിലക്ക് ഈസ അലിഹിസ്ലാമിന്റെ ആഗമനവും അങ്ങനെയാണ്. മുസദ്ദിഖൻ ലിമ ബൈന യദയ്യ മിന തൗറ എന്ന് പറഞ്ഞ അതാണ്. അപ്പൊ ഞാൻ വന്നത് തൗറാത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ പക്ഷം നിലവിലുള്ള ഭാഗങ്ങളുണ്ടല്ലോ അതിനെ അംഗീകരിക്കുന്നവനായിട്ടാണ്, അതിനെ ശരിവെക്കുന്നവനാണ്, അതിനെ നടപ്പിലാക്കുന്നവനായിട്ടുമാണ്. അതാണ് മുസദ്ദിഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനെ നടപ്പിലാക്കുന്നവനാണ്. അല്ലാതെ അതിനെ തള്ളിപ്പറയുന്നവനോ ദുർബലപ്പെടുത്തുന്നവനോ ആയിട്ടല്ല. ബൈബിളിന്റെ തന്നെ ഒരു പരാമർശമുണ്ട്, ന്യായ പ്രമാണങ്ങളെ നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത് എന്ന് ഈസ അലൈഹിസ്സലാം പറയുന്നു. ന്യായ പ്രമാണം തൗറാത്താണ്, അതിനെ നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. അപ്പോൾ ഈസ അലൈഹിസ്സലാം സ്വയം ആചരിച്ചതും അതുപോലെ ജനത്തോട് പിന്തുടരാൻ പറഞ്ഞതും എന്താണ്? തൗറാത്തിന്റെ ശരീഅത്ത് തന്നെയാണ്, തൗറാത്തിലെ നിയമവിധികൾ തന്നെയാണ്. പുതിയ നിയമത്തിൽ, ഇഞ്ചീലിൽ എന്താ ഉള്ളത്? കൂടുതലും സാരോപദേശങ്ങളാണ് എന്ന് കാണാം. പ്രായോഗികമായ നിയമ നടപടികൾ, നിയമക്രമങ്ങൾ തൗറാത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈസ അലൈഹിസ്സലാം തൗറാത്തിന്റെ വ്യാഖ്യാനവും വിശദീകരണവും തന്നെയാണ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ തൗറാത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പുനഃസ്ഥാപനമാണ് എന്ന് മറ്റൊരു ഭാഷയിൽ പറയാവുന്നതാണ്. കാരണം ലിമാ ബൈനയദയ്യ മിന തൗറ, എൻ്റെ മുമ്പിൽ ഇപ്പോൾ നിലവിലുള്ള തൗറാത്ത് എന്ന് പറയുമ്പോൾ തൗറാത്ത് മുഴുവനും ഇപ്പൊ മുമ്പിൽ ഇല്ല എന്നൊരാശയം അതിലുണ്ട്. കുറെ ഭാഗം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ പുരോഹിതന്മാർ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് തൗറാത്തിന്, അങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചു. അതല്ലെങ്കിൽ തൻ്റെ മുമ്പിലുള്ളത് മുഴുവൻ തൗറാത്ത് അല്ല എന്ന് പറഞ്ഞാലോ, ഈ തൗറാത്തിൽ പലതും തിരികെ കയറ്റിയിട്ടുണ്ട് പുരോഹിതന്മാർ, പലതും എടുത്തു കളഞ്ഞതുപോലെ തന്നെ പലതും എഴുതി ചേർത്തിട്ടുണ്ട് എന്നും വരുന്നു. അതാണ് മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പൂർവ്വ സമൂഹത്തിന് സംഭവിച്ച അബദ്ധങ്ങൾ തിരുത്തുക എന്നത് പ്രവാചകന്മാരുടെ ഒരു ദൗത്യമാണ്. ഇത് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഒരു ദൗത്യമായിരുന്നു. ഇനി രണ്ടാമത്തെ എന്താണ്? വലി ഉഹില്ല ലക്കും ബഅദല്ലദീ ഹുർദിമ അലൈക്കും. അഹല്ല യുഹില്ലു, അനുവദിച്ചു. വലി ഉഹില്ല, ഞാൻ അനുവദിക്കാൻ വേണ്ടിയുമാണ്, അനുവദിക്കുന്നവനായി കൊണ്ടുമാണ് ആഗതനായിരിക്കുന്നത്. ലക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ബാഹു, ചില കാര്യങ്ങൾ, അല്ലതി, ആ കാര്യമുണ്ടല്ലോ, ഹുരിമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടതാണ്, വിലക്കപ്പെട്ടതാണ്. നിലവിൽ നിങ്ങൾക്ക് വിലക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങൾക്ക് അനുവദനീയമാക്കി തരാൻ വേണ്ടി കൂടിയാണ് ഞാൻ ആഗതനായത്. വലി ഉഹില്ല ലക്കും, നിങ്ങൾക്ക് അനുവദനീയമാക്കി തരാൻ വേണ്ടിയാണ് ബാവല്ലതി ഹുരിമ അലൈക്കും, നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട ചിലത് എന്നിലൂടെ അനുവദനീയമാക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു. അപ്പൊ അന്ന് വിലക്കുകൾ രണ്ട് തരത്തിലുണ്ടായിരുന്നു. ഒന്ന്, പുരോഹിതന്മാർ സ്വയം ഏർപ്പെടുത്തിയ കുറെ വിലക്കുകളുണ്ട്. അങ്ങനെയുണ്ടല്ലോ സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിലും കാണാം, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ ഖുർആനിനും സുന്നത്തിനൊക്കെ വിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ പുരോഹിതന്മാർ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ച് കളയും. അങ്ങനെ സമൂഹം വല്ലാതെ പ്രയാസപ്പെട്ടു. ഈ അവസ്ഥ അന്നുണ്ടായിരുന്നു. എന്താ അവർ ചെയ്തത്? അവര് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ശനിയാഴ്ച, സാബത്ത് നാൾ എന്ന് പറയുന്ന ദിവസം പൂർണ്ണമായും ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കാൻ അവരോട് പറഞ്ഞില്ലേ? അങ്ങനെ ചെയ്യാത്തത് കൊണ്ടല്ലേ പിന്നീട് അവര് കുരങ്ങുകളാക്കപ്പെട്ട സംഭവം അൽബഖറയിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ അന്ന് അവര് പറഞ്ഞു, ഒരു രോഗിക്ക് വേണ്ടിയിട്ട് പോലും ശനിയാഴ്ച പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം അവരുടെ വീക്ഷണത്തിൽ അത് ഭൗതികമായ കാര്യമാണ്. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും ആ ദിവസത്തെ അനാദരിക്കലാണ് എന്ന് പുരോഹിതന്മാർ വാദിച്ചു. അങ്ങനെയാണ് നിയമങ്ങളെ വല്ലാതെ അങ്ങ് കുരുക്കിയിട്ട് ജനങ്ങളെ ശ്വാസം മുട്ടിച്ചു കളയും ചിലപ്പോ പുരോഹിതന്മാർ. അപ്പൊ സാബത്ത് നാൾ ഭൗതിക കാര്യങ്ങൾ ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇത് ലംഘിച്ചതിന്റെ പേരില് ഈസ അലൈഹി ഇസ്ലാമിനെയും ശിഷ്യന്മാരെയും അവര് മതവിരുദ്ധരായിട്ട് മുദ്ര കുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയ പ്രവർത്തനം തന്നെയല്ലേ, ഒരു കാരുണ്യ പ്രവർത്തനമാണ്, അള്ളാഹുവുമായുള്ള പ്രാർത്ഥനയാണ്, അത് ഇബാദത്താണ്. പക്ഷെ അതിനെ അംഗീകരിക്കാൻ പോലും അവർ സന്നദ്ധായില്ല. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ പുരോഹിതന്മാര് അവർക്കുമേൽ അടിച്ചേൽപ്പിച്ച ചില നിഷിദ്ധങ്ങളുണ്ട്, അതിൽ അവർക്ക് അനുവദനീയമാക്കി കൊടുക്കുക എന്നത് ഈസാ അലൈഹി ഇസ്ലാമിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത രണ്ടാമത്തെ ദൗത്യമാണ്. ഇതേപോലെ മറ്റ് ചില നിരോധങ്ങളുണ്ട്. യഹൂദരുടെ ധിക്കാരത്താൽ അള്ളാഹു തആല ശിക്ഷ എന്ന നിലക്ക് ഏർപ്പെടുത്തിയ ചില താൽക്കാലിക നിരോധങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ചില രീതികൾ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ചില സ്വഭാവങ്ങൾ. ഫബിദ്ദുൽമിൻ മിനല്ലദീന ഹാദു ഹറംനാ അലൈഹിം തയ്യിബാത്തിൻ ഉഹില്ല ലഹും. അള്ളാഹു തആല തന്നെ പറയുന്നുണ്ട്, ഈ യഹൂദികളുടെ അതിക്രമത്താൽ അവരെന്താ ചെയ്തത്? അവര് പല പണികളും ചെയ്തു, അള്ളാഹു തആല അനുവദനീയമാക്കിയ ചിലത് അള്ളാഹു തന്നെ അവർക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അനുവദനീയമാക്കിയതായിരുന്നു, പക്ഷേ അവരുടെ ധിക്കാര മനോഭാവത്താൽ അള്ളാഹു അവർക്ക് നിഷിദ്ധമാക്കി. ഇതൊക്കെ അവര് ചില കൈകടത്തലുകൾ നടത്തിയതാണ്. അള്ളാഹുവിന്റെ ദീനില് സ്വയം നിയമം നിർമ്മിക്കാൻ നോക്കി, അപ്പോഴാണ് പഠിച്ചവൻ ഇടപെടുന്നത്. ഇപ്പൊ ജൂതന്മാരുടെ അതിക്രമം കാരണമായിട്ട് അവർക്ക് അനുവദനീയമായ ചില നല്ല വിഭവങ്ങൾ നാം അവർക്ക് വിലക്കി. മത്സ്യം അവർക്ക് കഴിക്കാവുന്നതാണ്, അനുവദനീയമാണ്, പക്ഷേ അവര് സ്വയം വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ അത് നിഷിദ്ധമാണെന്ന് തീരുമാനിച്ചു ചില ഘട്ടത്തിൽ. അതുപോലെ ഒട്ടക മാംസത്തെ കുറിച്ച് പറയുന്നുണ്ട്, അത് യാക്കൂബ് അലൈഹി ഇസ്ലാമിന് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളും കഴിക്കൂല എന്ന് തീരുമാനിച്ചു. അതേപോലെ കൊഴുപ്പ് കഴിക്കില്ല എന്ന് തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ അവർ സ്വയം തീരുമാനമെടുത്തപ്പോ അള്ളാഹു തആല ഒരു ശിക്ഷ എന്ന നിലയ്ക്ക് അത് അവർക്കുമേൽ അടിച്ചേൽപ്പിച്ചു എന്നാണ് പടച്ച തമ്പുരാൻ ഇവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഉണ്ടാവും ചിലത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ബീഫ് നിരോധിക്കപ്പെടുമ്പോ ബീഫ് എങ്ങനെയെങ്കിലും കഴിക്കണോ എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല അതിനെ ആളുകൾ പ്രതിഷേധിച്ചത്. എന്തുകൊണ്ടാണ്? അങ്ങനെ നിയമം നിർമ്മിക്കാൻ, ഒരാളുടെ ഭക്ഷണ അവകാശത്തിൽ ഇടപെടാൻ ഇവർക്ക് എന്ത് അധികാരം എന്നുള്ളിടത്താണ് അല്ലെ. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ദൈവികമായി നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്, ഏതാണ് അനുവദനീയം അല്ലാത്തത്. അപ്പൊ അവിടെ ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അതിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ സ്വയം നിയമം നിർമ്മിച്ചപ്പോ അള്ളാഹു തആല അവർക്ക് മേൽ ചില നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാം ആഗതനായിട്ട് വലി ഉഹില്ലലക്കും, ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചു തരും, ബഅദല്ലദി ഹുർരിമ അലൈക്കും, നേരത്തെ പൗരോഹിത്യത്തിന്റെ സമ്മർദ്ദങ്ങളാൽ നിഷിദ്ധമാക്കപ്പെട്ട ചിലത് ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചു തരും എന്ന് ഈസാ അലൈഹി ഇസ്ലാം സമൂഹത്തോട് പറയാണ്. ഇതാണ് രണ്ടാമത്തെ ദൗത്യം. ഈസാ അലൈഹി ഇസ്ലാം കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ദൈവദൂതനായിരുന്നു. ആ നിലക്ക് കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈസാ അലൈഹി ഇസ്ലാം നൽകിയ, ഈസാ അലൈഹി ഇസ്ലാമിലൂടെ അള്ളാഹു തആല നടപ്പിൽ വരുത്തുന്ന മഹത്തായ ഒരു അനുഗ്രഹമായിട്ട് ഇത് മാറും. പിന്നെ എന്താണ് മൂന്നാമതായിട്ട്? വജിത്തു കുംബി ആയത്തിമിർ റബ്ബിക്കും, അത് മുകളിലും വന്നതാണ്. അന്നി ഖദ് ജിത്തു കുംബി ആയത്തിമിർ റബ്ബിക്കും, വജിത്തുക്കും, ഞാൻ നിങ്ങളിലേക്ക് ആഗതനായിരിക്കുന്നു, ബി ആയത്തിമിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ട്. ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിക്കുക, നേരത്തെ പറഞ്ഞ മുഅ്ജിസത്തുകൾ, പ്രവാചകത്വത്തിന്റെ തെളിവുകൾ, അടയാളങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ട് അവരെ സത്യത്തിലേക്ക് പ്രേരിപ്പിക്കുക, ഇത് എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യമായിരുന്നു. അങ്ങനെ ആ സത്യ സന്ദേശത്തിലേക്ക് സമൂഹത്തെ എത്തിക്കുക എന്ന ദൗത്യം. വജിത്തുക്കും, വജിത്തു, ഞാൻ ആഗതനായിരിക്കുന്നു, കും, നിങ്ങളിലേക്ക്, ബി ആയത്തിൻ, ദൃഷ്ടാന്തവുമായിട്ട്, തെളിവുകളുമായിട്ട്, മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള തെളിവുകളുമായിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ, നേരത്തെ വിശദീകരിക്കപ്പെട്ടൊരു ഭാഗമുണ്ടല്ലോ, ഈസാ അലൈഹി ഇസ്ലാമിനെ ദൈവദൂതൻ എന്നതിനപ്പുറം ദൈവപുത്രനോ ദൈവമോ തന്നെയാണ് എന്നൊക്കെ വാദിച്ചവരുണ്ട്. അപ്പൊ അതിന് ഉള്ള ഒരു തിരുത്തൽ കൂടി അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളാണ് അവ, അല്ലാതെ എന്നിലൂടെ ഞാനായിട്ട് ഉണ്ടാക്കിയ അത്ഭുത പ്രവൃത്തികൾ ഒന്നുമല്ല എന്നവിടെ ഉദ്ദേശിക്കുന്നു. തുടർന്ന് ഈസാ അലൈഹി ഇസ്ലാം നൽകുന്ന കൽപ്പനകൾ അഥവാ ആഹ്വാനങ്ങൾ, ഫത്തഖുല്ലാ, അതാണ് ഒന്ന്. രണ്ടാമത്തേത് വഅത്തിഉനി എന്നതാണ്. ഫ, അതിനാൽ, ഇത്തഖു, നിങ്ങൾ തഖ്‌വ പാലിക്കുവിൻ, സൂക്ഷ്മത പാലിക്കുവിൻ, അള്ളാഹ, അള്ളാഹുവെ ഭയപ്പെടുവിൻ, അള്ളാഹുവെ സൂക്ഷിക്കുവിൻ, അള്ളാഹുവെ അംഗീകരിക്കുവിൻ, നിങ്ങൾ പൗരോഹിത്യത്തിനല്ല വിധേയരാകേണ്ടത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പടച്ചോന്റെ കൽപ്പനകളെയാണ് പാലിക്കേണ്ടത്. അതേപോലെ രണ്ടാമത്തെ ആഹ്വാനം, നിങ്ങൾ അനുസരിക്കുവിൻ നീ എന്നെ. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞൊരു ശൈലിയാണിത് അല്ലെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫത്തഖുല്ലാഹ്, അള്ളാഹു മാത്രമാണ് ഇലാഹ്, എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹാണ് നമ്മൾ ജീവിതത്തിൽ അനുസരിക്കേണ്ട, മാതൃകയാക്കേണ്ട ജീവിതം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേ ശൈലിയിലാണ് ഫത്തഖുല്ലാഹാണ് ഒരു ആഹ്വാനം, രണ്ടാമത്തേത് വഅത്തിഉൻ എന്നതാണ്. തുടർന്ന് 51-ാമത്തെ ആയത്തില് പടച്ച തമ്പുരാൻ ഉണർത്തുന്നു, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബുദു. ഈസാ അലൈഹി ഇസ്ലാം സ്വയം സംസാരിക്കുന്ന ശൈലിയിൽ തന്നെയാണ് ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു തആല റബ്ബി എന്റെ റബ്ബാണ്, വറബ്ബുക്കും നിങ്ങളുടെയും റബ്ബാണ്, ഫ, അതിനാൽ, ഉഅബ്ദ്, നീ ഇബാദത്ത് ചെയ്യൂ, ഉഅബ്ദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ, ഹു, അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ, അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കും. അള്ളാഹു എന്റെ റബ്ബാണ്, അള്ളാഹു മാത്രമാണ് റബ്ബ് എന്നാണ് ആദ്യം പറയുന്നത്, ഇന്നല്ലാഹ റബ്ബി. അതോടൊപ്പം എന്റെയും റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ ഞാൻ ദൈവമോ ദൈവപുത്രനോ അല്ല എന്ന് ഈസാ അലൈഹി ഇസ്ലാം സ്വയം തന്നെ ബോധ്യപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാം. ബൈബിളിൽ എന്റെയും നിങ്ങളുടെയും പിതാവ് എന്ന പ്രയോഗമുണ്ട്. അവിടെ പിതാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഥൻ എന്നാണ്, റബ്ബ് എന്ന ആശയത്തിൽ തന്നെയാണ് പ്രയോഗിച്ചത്. പക്ഷെ പിൽക്കാലത്ത് അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബ് അള്ളാഹുവാണ്, ഫഅബുദു, അതിനാൽ അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുവിൻ, വഴിപ്പെടുവിൻ. ഈ ഫഅബുദു എന്നതാണ് മൂന്നാമതായുള്ള കൽപ്പന അല്ലെങ്കിൽ ആഹ്വാനം എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് പറയുന്നു, ഹാദാ സിറാത്തും മുസ്തഖീം, ഹാദാ, ഇതത്രേ, സിറാത്തും മുസ്തഖീം, ചൊവ്വായ മാർഗം ഇതാണ്. നിങ്ങൾ കെട്ടിക്കൊടുക്കൽപ്പെട്ട് സങ്കീർണമായിട്ടൊന്നും കാര്യങ്ങളെ സമീപിക്കരുത്. ത്രി ഏകത്വം, എന്നൊക്കെ പറയുമ്പോൾ പിൽക്കാലത്ത് അവർക്ക് സംഭവിച്ച അബദ്ധമാണ് അല്ലെ. മൂന്നും കൂടിയ ഒന്ന്, അങ്ങനെ ഒന്നുണ്ടാവോ? മൂന്ന് കൂടുമ്പോൾ മൂന്നല്ലേ ആവുള്ളൂ, മൂന്നും കൂടിയ ഒന്ന് എങ്ങനെ ഉണ്ടായി? ഇങ്ങനെ ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ അവർ പെട്ടെന്ന് പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഇതിൽ ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യുക്തിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള തരത്തിലുള്ള വാദങ്ങളാണ് അള്ളാഹു തആല. അതുകൊണ്ടാണ് ഈസാ അലൈഹിസ്ലാമിലൂടെ തന്നെ ഇങ്ങനെ അരുൾ ചെയ്യുന്നത്, ഹാദാ സിറാത്തു മുസ്തഖീം, ചൊവ്വായ മാർഗം ഇതാണ്, നിങ്ങൾ വഴികേടിൽ അകപ്പെട്ടു പോകരുത് എന്ന് പ്രത്യേകമായി തന്നെ ഉണർത്തുകയാണ് അള്ളാഹു തആല. അപ്പൊ ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം. 50-ാമത്തെ ആയത്ത്, വ മുസദ്ദിഖൻ, സത്യപ്പെടുത്തുന്നവനായി കൊണ്ടുമാണ് ഞാൻ നിയോഗിതനായത്, ലിമാ ബൈന യദയ്യ മിനത് തൗറ, തൗറാത്തിൽ നിന്ന് എനിക്ക് മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ട്, വലി ഉഹില്ല, ഞാൻ അനുവദിക്കുന്നവനുമാകുന്നു, ലക്കും നിങ്ങൾക്ക് അനുവദിക്കാൻ വേണ്ടിയുമാണ് ഞാൻ ആഗതനായത്, ബാം ചിലത്, അല്ലദി ഹുരിമ അലൈക്കും, നിങ്ങൾക്ക് നേരത്തെ നിഷിദ്ധമാക്കപ്പെട്ടതായ, വജിത്തുക്കും, ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, ബി ആയത്തിൻ, ദൃഷ്ടാന്തവുമായിട്ട്, റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള, ഫത്തഖുല്ലാ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിന് സൂക്ഷിക്കുവിൻ, ഭയപ്പെടുവിൻ, വ അത്തിഉനി, എന്നെ അനുസരിക്കുവിൻ ചെയ്യുവിൻ, ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു തആല, റബ്ബി, എന്റെ റബ്ബാണ്, വ റബ്ബുക്കും, നിങ്ങളുടെയും റബ്ബാണ്, ഫഅബുദൂഹു, അതിനാൽ അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുവിൻ. ഹാദാ, ഇതത്രേ, സിറാത്തു മുസ്തഖീം, ചൊവ്വായ മാർഗം. ഇങ്ങനെ ഈസാ അലൈഹിസ്സലാം പ്രബോധന പ്രവർത്തനം നടത്തി. ഇത് പെട്ടെന്ന് ഈ പറഞ്ഞു തീർക്കുന്ന വേഗതയിൽ സംഭവിച്ചു എന്ന് കരുതേണ്ടതില്ല. ദീർഘകാലം അവർക്കിടയിൽ ഒരാളായിട്ട് പ്രബോധകനായിട്ട് രംഗത്ത് വരികയും പ്രവർത്തിക്കുകയും ചെയ്തു. എന്തായിരുന്നു സമൂഹത്തിന്റെ പ്രതികരണം? അതാണ് 52-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു തആല വെളിപ്പെടുത്തുന്നത്. ഈസാ അലൈഹിസ്സലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളോട് ആ ജനം പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? ജനം വിശ്വസിച്ചോ? ഇല്ല, അവർ അവിശ്വസിക്കുകയാണ് ചെയ്തത് എന്ന് ഈ ആയത്ത് പറയുന്നുണ്ട്. എന്താ അതിന്റെ കാരണം? ഈസാ അലൈഹിസ്സലാമിന്റെ സന്ദേശം വ്യാജമായതുകൊണ്ടാണോ? അല്ല. അത്ഭുത പ്രവൃത്തികൾ അവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണോ? അത് തട്ടിപ്പായത് കൊണ്ടാണോ? അതുമല്ല. പിന്നെ എന്താ കാരണം? ഈസാ അലൈഹിസ്സലാം സംസാരിക്കുന്നത് തൗറാത്തിന്റെ തന്നെ സന്ദേശമാണ് എന്ന് പറഞ്ഞു. ഈസാ അലൈഹിസ്സലാമിന് നൽകപ്പെട്ട അത്ഭുത പ്രവൃത്തികൾ എല്ലാം അള്ളാഹുവിങ്കിൽ നിന്ന് തന്നെ സിദ്ധിച്ചതാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അവർക്ക്. തൗറാത്ത് വാഗ്ദാനം ചെയ്ത പ്രവാചകൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത്, എല്ലാം അവർക്ക് ബോധ്യമുള്ള കാര്യമാണ്. എന്നിട്ടും അവർ തള്ളിപ്പറയാൻ എന്താ കാരണം? പൗരോഹിത്യം, ഭൗതിക താല്പര്യങ്ങൾ, ഇതൊക്കെയാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. നമുക്കറിയാലോ, അധികാരവും സമ്പത്തും പൗരോഹിത്യവും, ഇത് ഒരു ത്രിയേകത്വമാണ്. ഈ മുക്കൂട്ട് മുന്നണിയാണ് യഥാർത്ഥ ലോകത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കുക. നമ്മുടെ രാജ്യമൊക്കെ പരിശോധിച്ചാല് അധികാരം, സമ്പത്ത്, പൗരോഹിത്യം, ഈ മൂന്നും ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് ഈസാ അലൈഹിസ്ലാമിനെ അവർ ധിക്കരിക്കാനുള്ള കാരണം നമുക്ക് മനസ്സിലാകും. ഫലമ്മ അഹസ്സ ഈസ മിൻഹുമുൽ കുഫർ, ഫലമ്മ, അപ്പോൾ, അഹസ്സ, അഹസ്സ കണ്ടു എന്നർത്ഥമുണ്ട്, അറിഞ്ഞു, അതിനും അപ്പുറം അനുഭവിച്ചു എന്ന ആശയവും അഹസ്സയ്ക്കുണ്ട്. ശാരീരികമായി തന്നെ അനുഭവപ്പെടുന്നതിന് അഹസ്സ എന്ന വാക്ക് ഉപയോഗിക്കും. ഫലമ്മ അഹസ്സ, അനുഭവപ്പെട്ടപ്പോൾ, ഈസ അലൈഹിസ്സലാമിന് മിൻഹും, അവരിൽ നിന്ന്, ആരായിരിക്കും അവര്? അവിടുത്തെ യഹൂദ വിഭാഗമാണ്. നേരത്തെ അവിടെ ഉള്ള പൗരോഹിത്യത്തിന്റെ വക്താക്കളായ മൂസ അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന വിഭാഗമാണ് ഉദ്ദേശം. അവിടുത്തെ ഭരണവർഗവും പ്രമാണിമാരും ഒക്കെയാണ്, ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ എന്ന് ബൈബിൾ അവരെ വിളിക്കുന്നത് കാണാം. അപ്പൊ ആ വിഭാഗമാണ്. ഫലമ്മ അഹസ്സ ഈസ മിൻഹും, അവരിൽ നിന്ന്, ഇസ്രയേല്യരിൽ നിന്ന്, യഹൂദരിൽ നിന്ന് ഈസ അലൈഹിസ്സലാം അനുഭവിച്ചപ്പോൾ എന്ത്? അൽ കുഫർ, സത്യനിഷേധം അനുഭവിച്ചു. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? തന്റെ സന്ദേശങ്ങളെ അവർ തള്ളിപ്പറഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അവര് മുസ്ലിങ്ങളാണ് അല്ലെ, അവര് പ്രവാചകന്മാരെ പിൻപറ്റുന്നവരാണ്, വേദത്തിന്റെ വാഹകരാണ് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ പുതുതായി ആഗതനായ പ്രവാചകൻ അംഗീകരിച്ചില്ല, അതാണ് അവർക്ക് സംഭവിച്ച കുഫ്ർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായപ്പോഴും ഇത് തന്നെ ഉണ്ടായത്. അന്ന് നിലവിലുള്ള വേദക്കാരായ യഹൂദരും ക്രൈസ്തവരും ഒരുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറഞ്ഞു. അതെന്താണ്? അത് കുഫ്റാണ്. ഇപ്പൊ കുഫർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇല്ല എന്ന് പറയൽ മാത്രമല്ല, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അടിസ്ഥാനങ്ങളെ ഒരാൾ തള്ളിപ്പറഞ്ഞാൽ, ഇസ്ലാം കാര്യങ്ങളോ ഈമാൻ കാര്യങ്ങളോ ആകുന്ന ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞാൽ എന്തായി, അയാളിൽ കുഫർ ഉണ്ടാകും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രയേലര് തന്നെയാണ് തങ്ങളിലേക്ക് നിയോഗിതനായ ഇസ്രയേലി പ്രവാചകനെ തള്ളിപ്പറയുന്നത്, അതാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ ഈസാ അലൈഹി ഇസ്ലാം പിന്നെ എന്താ ചെയ്യുന്നത്? ഫലമ്മ അഹസ്സ ഈസാ മിൻഹുമുൽ കുഫർ, ആ സമൂഹം ഈസാ അലൈഹി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞു എന്ന് ഈസാ അലൈഹി ഇസ്ലാമിന് ബോധ്യമായപ്പോ ഈസാ അലൈഹി ഇസ്ലാം നിരാശപ്പെട്ടു പോയോ? ഈസാ അലൈഹി ഇസ്ലാമിന്റെ വഴി അടഞ്ഞു പോയോ? ഇല്ല, ഈസാ അലൈഹി ഇസ്ലാം പ്രബോധനത്തിന്റെ മറ്റു വഴികൾ തേടുകയാണ്. ഇതാണ് പ്രവാചകന്മാരുടെ മാതൃക. നമ്മളും അതേ ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. ഒരു വഴി അടയുമ്പോൾ വേറൊരു വഴി. ഇപ്പൊ കണ്ടില്ലേ ഒരുപാട് വാതിലുകൾ അടഞ്ഞു കിടക്കാണ്, ലോകം തന്നെ ലോക്ക്ഡൌണിലാണ്. പക്ഷെ അള്ളാഹു തആല നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുറന്നു തന്നില്ലേ? നമ്മുടെ ശ്രമഫലമായിട്ട് അഥവാ നമ്മളത് ആഗ്രഹിച്ചപ്പോ പടച്ച തമ്പുരാൻ ഇത് നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അതിനാൽ നിശ്ചരരാവേണ്ടവരല്ല, നിരാശരാവേണ്ടവരല്ല ഇസ്ലാമിക പ്രബോധകന്മാർ എന്നുള്ളതാണ്. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ ഭരണകൂടവും പണ്ഡിതന്മാരും പുരോഹിതന്മാരും പ്രമാണിമാരും ഒക്കെ ഈസാ അലൈഹി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞപ്പോ ഈസാ അലൈഹി ഇസ്ലാം മറ്റൊരു വിളംബരം നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് സമൂഹത്തിലേക്ക്. എന്താ ചോദ്യം? ഖാല, ഈസാ അലൈഹി ഇസ്ലാം ചോദിച്ചു, മൻ അൻസാരി ഇലല്ലാ, മൻ ആരുണ്ട്, അൻസാരി എനിക്ക് സഹായിയായിട്ട് ആരുണ്ട്, ഇലല്ലാ അള്ളാഹുവിങ്കലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന ചോദ്യം. നാസിറിന്റെ ബഹുവചനാണ് അൻസാർ. മൻ അൻസാരി ഇലല്ലാ, ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചു. പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പൊ മറുപടി കിട്ടി, ഖാല പറഞ്ഞു. ആര് പറഞ്ഞു? അൽ ഹവാരിയൂൻ, ഹവാരികൾ പറഞ്ഞു. നഹ്നു അൻസാറുല്ലാ, നഹ്നു ഞങ്ങൾ, അൻസാറുല്ലാ അള്ളാഹുവിന്റെ സഹായികളായിട്ട് ഞങ്ങളുണ്ട് എന്ന് ഉടനെ തന്നെ മറുപടി കിട്ടി. അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോ ശരിക്ക് പുഴയുടെ ഇക്കരെ നിന്ന് ചോദിക്കുമ്പോൾ അക്കരെ നിന്ന് എക്കോ ഉണ്ടാകും പോലെ എന്ന് പറയാം അല്ലെ. ആ ഒരു ശൈലി ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. മൻ അൻസാരി ഇലല്ലാ, നഹ്നു അൻസാറുല്ലാ, ഉടനെ മറുപടി വന്നല്ലോ. ഇതാണ് അള്ളാഹുവിന്റെ ദീൻ വഴിമുട്ടുകയിൽ എപ്പോഴും വഴികൾ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ മറുപടി ലഭിച്ചു. ആരാണ് മറുപടി കൊടുത്തത്? അൽ ഹവാരിയൂൻ, ഹവാരികളാണ്. എന്നിട്ട് അവർ പിന്നെയും പറയാണ്, ആമന്ന ബില്ല, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ല അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ വഷ്ഹദ് ഷഹിദ യഷ്ഹദ്, സാക്ഷ്യപ്പെടുത്തി, ഇഷ്ഹദ് താങ്കൾ സാക്ഷ്യപ്പെടുത്തു, ബി അന്ന, നിശ്ചയം ഞങ്ങൾ മുസ്ലിമൂൻ, അള്ളാഹുവിനെ സമർപ്പിതരാണ്, വഴിപ്പെട്ടവരാണ് എന്ന് താങ്കൾ ഞങ്ങളെ സാക്ഷ്യപ്പെടുത്തു പ്രവാചക എന്ന് ഹവാരികൾ ഈസാ അലൈഹി ഇസ്ലാമിന് മറുപടി കൊടുക്കാൻ പുതിയ വഴികൾ തെളിയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മക്കയിൽ വഴിമുട്ടിയപ്പോ മദീന എന്ന പുതിയൊരു വാതിൽ തുറക്കപ്പെടുന്നുണ്ട്. ഇത് നമുക്കും വലിയ പാഠമാണ്. ആ നിലയ്ക്ക് ഈസാ അലൈഹി ഇസ്ലാമിനെ പിന്തുണക്കുന്ന പുതിയൊരു വിഭാഗം രംഗത്ത് വരുന്നു. ആരാണ് ഈ ഹവാരികൾ എന്നൊരു ചോദ്യമുണ്ട്. ഹവാരി എന്ന വാക്കിന്റെ ബഹുവചനാണ് ഹവാരിയൂൻ. അത് ഹീബ്രു പദമാണെന്ന് പറയുന്നു. മിത്രം, സഹായി, കൂട്ടുകാരൻ എന്നൊക്കെയാണ് ഹവാരി എന്ന വാക്കിന്റെ അർത്ഥം. ഹവാരികൾ ആരാണെന്ന് ചോദിച്ചാൽ, ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും അടുത്ത ശിഷ്യരായിരുന്നു ഈ ഹവാരികൾ. അപ്പോസ്തലന്മാർ എന്നാണ് ബൈബിൾ അവരെ കുറിച്ച് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോസ്തലന്മാർ ഈസാ നബിയുടെ ഏറ്റവും അടുത്ത അനുയായികളാണ്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഉപദേശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് പാലിച്ചവരാണ് ഹവാരികൾ. പ്രതിസന്ധികളിൽ എപ്പോഴും കൂടെ നിന്ന് പിന്തുണച്ചവരാണ് ഹവാരികൾ. അവർ ഇസ്രയേലി നാടുകളിലൂടെ സഞ്ചരിച്ച് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു എന്നതാണ് അവരുടെ സവിശേഷത. എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു സംഘം, കൂടെ തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഘം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റിലും ഇതേപോലെ ഒരു സംഘത്തെ നമുക്ക് കാണാം. അപ്പൊ ഹവാരിയും നാസിറും ഏതാണ്ട് വളരെ അടുത്ത് നിൽക്കുന്ന പര്യായ പദങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഹവാരികളുടെ അതേ സ്ഥാനത്താണ് അൻസാരികൾ എന്ന് പറയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച മദീനയിലെ അൻസാറുകൾ ഉണ്ടല്ലോ, അവര് റസൂലിന്റെ അടുക്കൽ വന്ന് റസൂലിനെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു മദീനയിലേക്ക്. നഹ്നു അൻസാറുല്ലാ എന്ന നിലക്ക് തന്നെയാണ് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇസ്ലാമിനെ അവിടെ സ്ഥാപിച്ച് അതൊരു ജീവിത വ്യവസ്ഥയായിട്ട് ഒരു ഭരണ വ്യവസ്ഥയായിട്ട് സാമൂഹിക ക്രമമായിട്ട് വികസിക്കുന്നതിന്റെ പിന്നില് മദീനയിലെ അൻസാറുകളുടെ പങ്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ രാജകീയമായിട്ട് റസൂലുള്ളാഹിനെ ആനയിച്ചു കൊണ്ടുപോയി. അപ്പൊ ഹവാരികൾ എന്ന് പറയുന്ന വിഭാഗം സമ്പത്ത്, അധികാരം, പാണ്ഡിത്യം, പൗരോഹിത്യം, പ്രമാണിത്വം ഇങ്ങനത്തെ ഒന്നും കൈവശം ഇല്ലാത്ത ആൾക്കാരാണ്. അതാണ് ഒരു പ്രത്യേകത. സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള അടിസ്ഥാന വർഗമായിരുന്നു അവര് എന്നാണ് അവരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. കൂലി വേലക്കാരാണ്, മുക്കുവന്മാരാണ് എന്ന് പറയുന്നു. അങ്ങനെയാണ് ആദർശ പ്രസ്ഥാനങ്ങൾ, വിപ്ലവ പ്രസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ളവരായിരിക്കും എന്നതാണ് അതിലൊരു പ്രത്യേകത. കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അധികാരമോ സമ്പത്തോ സ്വാധീനമോ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ധീരമായിട്ട് അവർ രംഗത്ത് വരും. അങ്ങനെയുള്ള നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. റസൂലുള്ളാഹിന്റെ കൂടെ ചേർന്നിട്ടുള്ള അടിമകളാക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ആളുകൾ. അതുപോലെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കൂടെയൊക്കെ ഉണ്ടായില്ലേ, അവർ ചോദിച്ചില്ലേ ഇത്തബാക്കൽ അർദലൂൻ, അധകൃതന്മാരാണല്ലോ താങ്കളെ പിൻപറ്റിയത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ ഒരു സവിശേഷത, ആരാണോ ഇസ്ലാമിനെ ആശ്ലേഷിക്കുന്നത് അയാളുടേതാണ്, അവന്റേതാണ് ഇസ്ലാം. അല്ലാതെ ഇസ്ലാമിന് അങ്ങനെ അന്ധമായ ഒരു പാരമ്പര്യത്തിന്റെ പിൻബലം ഇല്ല. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഏത് മനുഷ്യനും ഏത് സാഹചര്യത്തിൽ നിന്ന് ഒരാൾ കയറി വന്നാലും അയാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അയാളുടേതായിട്ട് ഇസ്ലാം മാറും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹവാരി എന്ന വാക്കിനെ കുറിച്ച് ഹൂർ എന്ന പദമുണ്ടല്ലോ, ഹൂറുൽ ഈൻ അല്ലെ, വെളുത്ത കണ്ണുള്ള എന്ന ആശയമാണ് അതിന്. സ്വർഗീയ സുന്ദരിമാരെ കുറിച്ച് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വെളുപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം ഹൂറിനുള്ളത്രേ. വസ്ത്രം വെളുപ്പിക്കുന്ന അഥവാ അലക്കുകാരായിരുന്നു അവര്. അതുപോലെ സമുദ്രത്തിലെ മുങ്ങിത്തപ്പിയിട്ട് മുത്തും പവിഴും ഒക്കെ പുറത്തു കൊണ്ടുവരുന്ന ആൾക്കാരായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ മൻ അൻസാരി ഇലല്ലാഹ് എന്നായിരുന്നു ചോദ്യം അല്ലെ. ഇത് തന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി തന്നെ സഹായിക്കുന്ന ആളുകൾ എവിടെ എന്നല്ല ചോദിച്ചത്. അല്ലെങ്കിൽ ഇവിടെ താൻ അനുഭവിക്കേണ്ടി വന്ന അക്രമമർദ്ദനങ്ങളിൽ തന്നെ സഹായിക്കാൻ ആരുണ്ട് എന്നുമല്ല. പിന്നെ എന്താ ചോദ്യം? ആദർശ പ്രബോധന മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? അവരുടെ മറുപടി അങ്ങനെ തന്നെയാണ്, നഹ്നു അൻസാറുല്ലാഹ്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ സഹായിയല്ല, അള്ളാഹുവിന്റെ സഹായികളാണ് എന്നാണല്ലോ അവര് മറുപടി പറയുന്നത്. അത് വളരെ പ്രസക്തമാണ്. തുടർന്ന് അവര് അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ട്. ആമന്ന ബില്ലാ, ഞങ്ങൾ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന ആദർശ പ്രഖ്യാപനം നടത്താൻ. മാത്രമല്ല, ഈസാ അലഹി ഇസ്ലാമിനെ പ്രവാചകനായി അംഗീകരിച്ചതോട് കൂടിയിട്ട് അവർ ഈസാ അലഹി ഇസ്ലാമിനോട് ആവശ്യപ്പെടുകയാണ്, വഷ്ഹദ്, അതിനാൽ താങ്കൾ സാക്ഷ്യപ്പെടുത്തണം, ബി അന്ന മുസ്ലിമോൻ, ഞങ്ങൾ മുസ്ലിംകളാണ് എന്ന് താങ്കൾ സാക്ഷ്യപ്പെടുത്തണം എന്ന് പറയുമ്പോ വാ അഷ്ഹദു അന്ന ഈസാ റസൂലല്ലാഹ് എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ വാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച പോലെ. അപ്പോഴാണല്ലോ ഈസാ അലൈഹി ഇസ്ലാം അവരെ സാക്ഷ്യപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? കർമ്മരൂപത്തിൽ അല്ലെ, അവരുടെ വിശ്വാസവും കർമ്മവും ഒക്കെ മുസ്ലിം എന്ന നിലക്കാണ്, അള്ളാഹുവിന് സമർപ്പിച്ചവരാണ് എന്ന നിലയിൽ ആണ്. അപ്പൊ അത് അള്ളാഹുവിങ്കിൽ താങ്കൾ സാക്ഷ്യപ്പെടുത്തണം എന്ന് ഈസാ അലൈഹി ഇസ്ലാമിനോട് അവർ ആവശ്യപ്പെടുകയുമാണ് എന്ന് മനസ്സിലാക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ പ്രവർത്തനത്തിലെ രണ്ടാമത്തെ ഘട്ടമാണിത്. ഫലമ്മ അഹസ്സ, അനുഭവപ്പെട്ടപ്പോൾ, ഈസാ അലൈഹി ഇസ്ലാമിന് അനുഭവപ്പെട്ടപ്പോൾ, മിൻഹും അവരിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന് അൽ കുഫർ, സന്ദേശത്തെ തള്ളിപ്പറയൽ അനുഭവപ്പെട്ടപ്പോൾ, സത്യനിഷേധം അനുഭവപ്പെട്ടപ്പോൾ, ഖാല, ഈസാ അലൈഹി ഇസ്ലാം ചോദിച്ചു, മൻ, ആരുണ്ട് അൻസാരി എനിക്ക് സഹായികളായിട്ട്, ഇലല്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കുവാൻ ആരുണ്ട്? ഖാല, മറുപടി ലഭിച്ചു. അൽ ഹവാരിയൂൻ, ഹവാരികൾ മറുപടി പറഞ്ഞു, നഹ്നു, ഞങ്ങളുണ്ട് അൻസാറുല്ലാ, അള്ളാഹുവിന്റെ സഹായികളായിട്ട്. ആമന്ന ബില്ലാ, ഞങ്ങൾ ഇതാ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വഷ്ഹദ്, താങ്കൾ സാക്ഷ്യപ്പെടുത്തിയാലും, ബി അന്ന മുസ്ലിമോൻ, ഞങ്ങൾ അള്ളാഹുവിന് സമർപ്പിതരാണ് എന്ന് താങ്കൾ സാക്ഷ്യപ്പെടുത്തിയാലും എന്ന് അവര് ഈസാ അലൈഹി ഇസ്ലാമിനോട് ആവശ്യപ്പെടുകയാണ്. തുടർന്ന് അവരുടെ ഈ സമർപ്പണ സന്നദ്ധത പ്രാർത്ഥനാ രൂപത്തിൽ അവർ പ്രകടിപ്പിക്കുന്നതാണ് 53-ാമത്തെ ആയത്ത്.
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
رَبَّنَا آمَنَّا بِمَا أَنزَلْتَ وَاتَّبَعْنَا الرَّسُولَ فَاكْتُبْنَا مَعَ الشَّاهِدِينَ وَمَكَرُوا وَمَكَرَ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ റബ്ബന, അവർ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഒരാളിൽ വിശ്വാസം പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അത്ഭുതകരമാണ്. പടച്ചതമ്പുരാനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് പരിപൂർണമായും സമർപ്പണ സജ്ജനാകുമ്പോൾ സ്വാഭാവികമായും ദാസന്റെ ദാസിയുടെ കരങ്ങള് അവനിലേക്ക് ഉയരും. റബ്ബന, ഞങ്ങളുടെ നാഥ, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. നേരത്തെ ഈസാ അലൈഹിസ്സലാമിന്റെ മുമ്പിലാണ് അവർ ഈ സത്യത്തെ സാക്ഷ്യപ്പെടുത്തിയതെങ്കിൽ ഇവിടെ നേരിട്ട് പടച്ചതമ്പുരാനെ വിളിച്ചുകൊണ്ട് തന്നെ ആമന്ന എന്ന് പറയുന്നു. ബിമാ അൻസൽത, എന്തിലാണ് ഇവിടെ വിശ്വസിച്ചു എന്ന് പറയുന്നത്? ബിമാ ഒന്ന്, അൻസല ഇറക്കി അവതരിപ്പിച്ചു, അൻസൽത നീ അവതരിപ്പിച്ചത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നീ അവതരിപ്പിച്ച സന്ദേശം ഞങ്ങൾ ഇതാ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ആ വേദഗ്രന്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം വത്തബഅന റസൂൽ, ഇത്തബ പിൻപറ്റി, ഇത്തബഅന ഞങ്ങൾ പിൻപറ്റിയിരിക്കുന്നു, അർ റസൂല ദൂതനെ. ഇവിടെ ഏതാണ് ദൂതൻ? ഈസാ അലൈഹിസ്സലാമാണ്. റസൂലിനെ പിന്തുടരാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. ഈസാ അലൈഹിസ്സലാം വ്യാജനല്ല, ദൈവദൂതൻ തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇനി ഞങ്ങളുടെ വിശ്വാസ കർമ്മ കാര്യങ്ങളിൽ, ജീവിതത്തിലെ സകല നിലപാടുകളിലും ഇടപാടുകളിലും ഈസാ അലൈഹിസ്സലാമിനെ പിന്തുടരാൻ നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ പടച്ചോനെ, ഞങ്ങളുടെ നാഥ, ഫക്തുബ്ന മഅ ശാഹിദീൻ, ഫ അതിനാൽ ഉക്തുബ് നീ രേഖപ്പെടുത്തണം, നാ ഞങ്ങളെ, മഅ ശാഹിദീൻ സാക്ഷികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. ഷാഹിദ് സാക്ഷിയാണ് ഇവിടെ ഉദ്ദേശം. എന്തായിരിക്കും? സത്യസാക്ഷിയാണ് അല്ലെ. രക്തസാക്ഷ്യത്തിന് ഷഹീദ് എന്ന് പറയും, ഷഹാദത്ത് എന്ന വാക്ക് ഉപയോഗിക്കുമല്ലോ. ഇവിടെ സത്യസാക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ നാമം നീ സത്യസാക്ഷികളിൽ രേഖപ്പെടുത്തണമേ എന്ന് അവര് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കാൻ. അപ്പൊ സത്യത്തെ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സത്യസന്ദേശം ഉൾക്കൊള്ളുക, അത് സ്വന്തം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക, അതേപോലെ സമൂഹത്തിന് അത് കാണിച്ചു കൊടുക്കുക, അവർക്കിടയിൽ വിളംബരം ചെയ്യുക, അവർക്ക് മാതൃകയായിട്ട് സാക്ഷിയാവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ വിപരീതമാണ് കസ്മാനുൽ ഹഖ്, സത്യത്തെ മറച്ചു വെക്കുക. ഷഹാദത്തുൽ ഹഖ് സത്യത്തെ വെളിപ്പെടുത്തലാണ്. അതിനെ മറച്ചു വെക്കൽ കടുത്ത പാപമാണ് എന്ന് ഖുർആൻ പലയിടത്തും ഉണർത്തുന്നുണ്ട്. യഹൂദരിൽ നിന്ന് സംഭവിച്ചതാണല്ലോ, സത്യത്തെ പൂഴ്ത്തിവെച്ച് അതിനെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തു അവർ. ആ അവസ്ഥയിൽ പടച്ചോനെ, ഞങ്ങൾ പെട്ടുപോകരുതേ. ഇപ്പൊ യഹൂദികൾക്ക് സംഭവിച്ചിട്ടുള്ള വ്യതിചലനം മുൻനിർത്തിയിട്ട് കൂടിയാണ് ഇവിടെ ഹവാരികൾ പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തു സഫിലും അല്പം വ്യത്യാസത്തോടെ ഈ സംഭവം ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഗതി, ഇസ്ലാമിനെ സാധാരണക്കാരൻ ഏറ്റെടുക്കാൻ അല്ലേ, ഈ ആദർശ പ്രസ്ഥാനത്തെ സാധാരണക്കാരൻ ഏറ്റെടുക്കാൻ, അതോടുകൂടി എന്തായി, അതിന് പുതിയൊരു തലം കൈവരുന്നു. എല്ലാവരും ഇസ്ലാമിനെ ഏറ്റെടുക്കണം, പ്രമാണിമാരും സമ്പന്നരും അതുപോലെ ഭരണാധികാരികളും ഒക്കെ ഏറ്റെടുക്കണം. അപ്പൊ പെട്ടെന്ന് ഇസ്ലാം വ്യാപിച്ചേക്കും, വളരെ സ്വാധീനം ചെലുത്തും. അതേസമയത്ത് ഈ സാധാരണക്കാരുണ്ടല്ലോ, അവരുടെ വിയർപ്പ്, അവരുടെ അധ്വാനം, അത് അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ളതായിരിക്കും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിച്ചവൻ പറയുന്നല്ലേ, രാപ്പകൽ ഭേദമന്യേ, നിരന്തരം തങ്ങളുടെ നാഥനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ആളുകളുണ്ടല്ലോ, അവരെ താങ്കൾ ചേർത്ത് പിടിക്കണം. വസ്ബിർ നഫ്സക്, അവരോടൊപ്പം താങ്കളെ താങ്കൾ തളച്ചിടൂ എന്ന് പറയുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹും, ഹബ്ബാബും അമ്മാറും യാസിറും റളിയല്ലാഹു അൻഹും, ഇവരൊക്കെ റസൂലിന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവുമല്ലോ. റസൂലിനെ ഇങ്ങനെ നോക്കി ചിരിക്കുക അല്ലെ, റസൂലിനെ തൊട്ട് നോക്കുക, എന്താ റസൂലെ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുക, ചിരിക്കുകയാണെങ്കിൽ എന്താ ചിരിക്കുന്നത്, ഇപ്പൊ എന്താ വഹ ഇറങ്ങിയത്? ഇങ്ങനെ അടുത്തിരിക്കുകയാണ് അവര്. കാരണം അവരുടെ ജീവിതത്തിലെ വല്ലാത്തൊരു അനുഭവമാണിത്. അവരെപ്പോഴും മാറ്റി നിർത്തപ്പെട്ടവരല്ലേ. ഇങ്ങനെ വലിയ കുലത്തിൽ പിറന്ന വലിയ ഗോത്രജാതനായ ഒരു മനുഷ്യന്റെ അടുത്ത് ചേർന്നിരിക്കുക എന്നുള്ളത് തന്നെ വലിയ ഹൈറായിട്ട് അവർക്ക് തോന്നും, വലിയൊരു സൗഭാഗ്യമായിട്ട്. അതിനപ്പുറം ഈ പ്രവാചകനിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശമാവട്ടെ ഇഹപര വിജയത്തിന്റെ പുതിയൊരു ലോകമാണ് കാണിക്കപ്പെടുന്നത്. അതിനാൽ അവർക്കത് വല്ലാത്ത ആവേശവും. അങ്ങനെയാണ് ഈ സാധാരണക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അത് എന്താ ഉണ്ടായത് പിന്നീട്? അത് പ്രമാണിമാരിൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നതാണ് അടുത്ത ഘട്ടം. ഹവാരികൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതേസമയത്ത് മറുവശത്ത് പ്രമാണിമാർ എന്താ ചെയ്തത്? ആദ്യം അവര് തള്ളിപ്പറഞ്ഞു. ഫലമ്മ അഹസ ഈസ മിൻഹുമുൽ കുഫർ. അതിനുശേഷം ഇനി എന്താ അവർ ചെയ്യാൻ പോകുന്നത്? സാധാരണക്കാർ, അടിസ്ഥാന വർഗം ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുത്തപ്പോ അതിന് പാരവെക്കാനുള്ള ശ്രമമാണ്. അള്ളാഹു താല അതിനെക്കുറിച്ചാണ് 54-ാമത്തെ ആയത്തിൽ പറയുന്നത്, വ മക്കറു, അവർ കുതന്ത്രം പ്രയോഗിച്ചു, അവർ ഗൂഢതന്ത്രങ്ങൾ പ്രയോഗിച്ചു, ആസൂത്രണം ചെയ്തു. വ മക്കറ അല്ലാഹു, വ മക്കറ, തന്ത്രം പ്രയോഗിച്ചു അല്ലാഹു, അല്ലാഹുവും ഒരു തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു, അല്ലാഹു ആകട്ടെ, ഖൈറുൽ മക്കിരീൻ, തന്ത്രശാലികളിൽ ഏറ്റവും ഉത്തമനായ തന്ത്രശാലിയാണ് അല്ലാഹു. എന്താ മക്കർ എന്ന് പറഞ്ഞാല്? വക്രമായ രൂപത്തിൽ, വളഞ്ഞ വഴിയിലൂടെ, ഗൂഢമായിട്ട്, രഹസ്യമായ രൂപത്തിൽ ഒരാൾക്ക് ദോഷം വരുത്താൻ ശ്രമിക്കലാണല്ലോ തന്ത്രം. ഇവിടെ വെറും തന്ത്രമല്ല, കുതന്ത്രം എന്ന് തന്നെ മനസ്സിലാക്കണം അല്ലെ, നന്മ വരുത്താൻ വേണ്ടിയല്ല. അതിനാൽ ഇത് കുതന്ത്രമാണ്. തന്ത്രങ്ങൾ എന്തുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ രഹസ്യമായിട്ട് ആവിഷ്കരിക്കുന്നത്? പരസ്യമായാൽ ജനം ആക്ഷേപിക്കും, അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തേത്, ന്യായമായും പരസ്യമായും കാര്യം നേടാൻ കഴിയാതെ വരുമ്പോഴാണ് ആളുകൾ തന്ത്രം പ്രയോഗിക്കുക. അല്ലെങ്കിൽ ന്യായമായിട്ട് നേരിട്ട് പറയാലോ, ഈസാ അലൈഹി ഇസ്ലാമിന്റെ പ്രവാചകത്വത്തെ അവർക്ക് തള്ളിക്കളയാം, അവർക്ക് നിഷേധിക്കാം, പക്ഷേ അത് സാധ്യമല്ല. വ്യക്തമായ തെളിവുകൾ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനാൽ ഇങ്ങനെയുള്ള ഗൂഢതന്ത്രങ്ങളിലൂടെയാണ് ഒരു സത്യത്തിനെതിരെ ആളുകൾ പലപ്പോഴും പ്രതികരിക്കുക. അങ്ങനെയാണ് ആശയത്തെ ആശയം കൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയാതെ വരുമ്പോഴാണ് കുതന്ത്രങ്ങളിലേക്ക് മനുഷ്യൻ പെട്ടെന്ന് വഴിമാറി പോകുന്നത്. അതേസമയം അള്ളാഹുവിന്റെ തന്ത്രമോ, മക്കറല്ലാ, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു എന്ന് പറഞ്ഞത് അത് കുതന്ത്രമല്ല അല്ലെ. എന്തിനാ അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നത്? കുതന്ത്രക്കാരുടെ തന്ത്രം പരാജയപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. അതുപോലെ കുതന്ത്രക്കാരുടെ തന്ത്രങ്ങളുടെ ദൂഷ്യങ്ങളിൽ നിന്ന് ജനങ്ങളെ, സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുക എന്നതും അള്ളാഹുവിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ്. അതിനാൽ അള്ളാഹുവിന്റെ തന്ത്രം കുതന്ത്രമല്ല, ഖൈറുൽ മാക്കിരീൻ എന്നാണ് പിന്നെ പറയുന്നത്. ഉത്തമമായ, ഗുണകരമായ, നന്മ നിറഞ്ഞ തന്ത്രം ആവിഷ്കരിക്കുന്നവനാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കുക. അല്ലാതെ മറ്റൊരു തരത്തിൽ അവന് മനസ്സിലാക്കേണ്ടല്ല. ഖുർആനില് അള്ളാഹു യസ്തഹസി ഉബിഹിം, നമ്മൾ പഠിച്ചു, അള്ളാഹു അവരെ പരിഹസിക്കുന്നു. പഠിച്ചവൻ ശരിക്കും പരിഹസിക്കോ? പരിഹാസം ഒരു ദുസ്വഭാവമല്ലേ? അള്ളാഹു അങ്ങനെ ചെയ്യില്ല. അതേസമയത്ത് പടച്ച തമ്പുരാൻ അവരെ നിയന്ത്രിക്കും, അതിനെ പ്രതിരോധിക്കും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതേ ശൈലിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് മാക്കിർ, തന്ത്രക്കാരൻ എന്നത് അള്ളാഹു അള്ളാഹുവിന്റെ നാമമായിട്ട് നിശ്ചയിച്ചിട്ടില്ലല്ലോ. അതേസമയം അവർ പ്രയോഗിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മള് ഇസ്ലാമിന്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹു തആല ദീനുമായിട്ട് മുന്നോട്ട് പോകുമല്ലോ. ആ സമയത്താണ് ഇങ്ങനെ ചിലർ തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഇസ്ലാമിന്റെ വളർച്ച തങ്ങളുടെ സമ്പത്തിനും അധികാരത്തിനും ഒക്കെ വിലങ്ങ് തടിയാണ് എന്ന് തോന്നുമ്പോഴാണ് ആളുകൾ തന്ത്രപ്രയോഗം നടത്തുക. അങ്ങനെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് പാരവെക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കും. എല്ലാ നബിമാർക്ക് നേരെയും ഇത്തരം കുതന്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആധുനിക കാലത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളും ഇല്ലേ, അവയൊക്കെയും ഇത് അനുഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ തീവ്രവാദം, ഭീകരവാദം എന്നൊക്കെ പറയുന്നത് അത്തരം തെറ്റിദ്ധരിപ്പിക്കലുകളൊക്കെ ഒരു തന്ത്രമാണ്. സമൂഹത്തെ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല തന്ത്രങ്ങൾ അവര് ഈസാ അലൈഹി ഇസ്ലാമിനതിൽ പ്രയോഗിച്ചതായിട്ട് നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഉപദേശങ്ങളെ അവര് തള്ളിക്കളയുന്നു. എന്താ കാരണം? ഈസാ അലൈഹി ഇസ്ലാം പുണ്യാത്മാക്കളെ, മരിച്ചുപോയ പുണ്യാത്മാക്കളെ തള്ളിപ്പറയുന്നു എന്നവര് പറഞ്ഞു പ്രചരിപ്പിച്ചു. സാധാരണക്കാര് ഈസാ അലൈഹി ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. സങ്കീർണമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം മുട്ടിക്കാൻ ശ്രമിച്ചു. അതുപോലെ ഭരണകൂടത്തിന്റെ മുമ്പിൽ കുറ്റവാളിയാക്കി നിർത്താൻ വേണ്ടിയിട്ട് പലവിധ തെറ്റിദ്ധരിപ്പിക്കലുകളിലും ഈസാ അലി ഇസ്ലാമിനെ അവർ അകപ്പെടുത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വ മക്കറു വ മക്കർ അള്ളാ, വ മക്കറു അവർ തന്ത്രം പ്രയോഗിച്ചു, വ മക്കർ അള്ളാ അള്ളാഹുവും ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അള്ളാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹു തന്ത്രശാലികളിൽ ഏറെ ഉത്തമനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂക്തം അവസാനിക്കുന്നത്. പക്ഷെ അള്ളാഹ് അടുത്ത ആയത്തില് അവർ പ്രയോഗിക്കാൻ ശ്രമിച്ച തന്ത്രം എന്താണ്, അള്ളാഹു അതിനെ പ്രതിരോധിച്ച രീതി എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പടച്ചു തമ്പുരാൻ, ഈസാ അലിഹിസ്ലാമിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനെ യഥാവിധി ഉൾക്കൊള്ളേണ്ടതും പ്രയോഗവൽക്കരിക്കേണ്ടതും പ്രബോധനം ചെയ്യേണ്ടതും എങ്ങനെയാണ് എന്ന കൃത്യമായൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹവാരികൾ, ദീനിനെ വാരിപ്പുണർന്ന് നിഷ്കളങ്കരായിട്ട് രംഗത്ത് വന്നവർ, അവരുടെ പാത പിന്തുടരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ചവനെ, നിന്റെ ദീനിന്റെ വഴിയിൽ അടിയുറച്ച് നിലകൊള്ളുവാൻ ഞങ്ങൾക്ക് നീ തോഫിയക്ക് നൽകണേ റബ്ബെ. പ്രയാസങ്ങൾ നിറഞ്ഞ, പരീക്ഷണങ്ങൾ നിറഞ്ഞ ഈ കാലത്താണ് ഞങ്ങൾ നോമ്പെടുത്ത് നിന്റെ മുമ്പിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത്. നിന്റെ കലാമിനെ പഠിച്ചുകൊണ്ട് പരമാവധി ജീവിത വിശുദ്ധി വരുത്താൻ ശ്രമിക്കുന്നത്. നാഥ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബെ. പടച്ചവനെ, കോവിഡ് വ്യാപനത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് ലോകത്തെ കാത്തുരക്ഷിക്കണേ റബ്ബെ. പല കുടുംബങ്ങളും, ഉമ്മയും വാപ്പയും മക്കളും ഒക്കെ ഒന്നായിട്ട് കോവിഡ് ബാധിതരായ അവസ്ഥയിലുണ്ട് റബ്ബെ. എല്ലാവർക്കും മാനസികമായ ആശ്വാസം നൽകണേ റബ്ബെ. ശാരീരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ റബ്ബെ. നീ തന്നെ ഞങ്ങളെ ഏൽപ്പിച്ച ഒരുപാട് ദൗത്യങ്ങളുണ്ടല്ലോ, ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തെ ഹലാലായ മാർഗത്തിലൂടെ സംരക്ഷിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബെ. ജോലി നഷ്ടപ്പെട്ടവരുണ്ട് റബ്ബെ, ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടവരുണ്ട്, അതുപോലെ പല സാഹചര്യങ്ങൾ. റബ്ബെ, എല്ലാവർക്കും വിജയം നൽകി നല്ല ഹലാലായ ഉപജീവന മാർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. കച്ചവടങ്ങൾ പരാജയപ്പെട്ടു പോയവരുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിന്റെ വഴിമുട്ടി പോയവരുണ്ട് റബ്ബെ. അവർക്കെല്ലാം ഹലാലായ മാർഗങ്ങൾ തുറന്നു കൊടുക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവർക്ക് ദീനീ ബോധമുള്ള ഇണകളെ ലഭിക്കുക എന്ന ഞങ്ങളുടെ സ്വപ്നം, അതുപോലെ വീട് നിർമ്മാണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങൾ നാഥ, എല്ലാം പൂർത്തീകരിച്ചു തരണേ റബ്ബെ. പടച്ചവനെ, ഞങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണേ നാഥ. പടച്ചവനെ, നിന്റെ ദീനിന്റെ വഴിയിൽ ജീവിച്ച് ദീനിന്റെ മാർഗത്തിൽ തന്നെ മരണം വരിച്ച് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബെ. വിശ്വപ്രസിദ്ധ പണ്ഡിതനായ നമ്മുടെ എല്ലാം ഗുരുവര്യനായ ഷെയ്ഖ് യൂസുഫ് അൽ ഖർലാവി രോഗാവസ്ഥയിലാണ് നാഥ, പൂർണ്ണ ശിഫ നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കണേ റബ്ബെ. അതുപോലെ പലരും രോഗികളാണ് നാഥ, ആശ്വാസം നൽകണേ റബ്ബെ. പടച്ചവനെ, നാളെ നിന്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരുമിച്ച് ചേർക്കണേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين. السلام عليكم ورحمة الله.